ചെയ്യും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കു കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുകയും കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം എന്നിവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപോഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമാൽപ്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോൾ എന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോട് അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. ഭാവികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തോ നദീതീരത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കു നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൽ വിലമതിക്കപ്പെടുന്നു. സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തനെ അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയും കാണുന്നതായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേച്ചയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര രോചകമാണ്. മരണമേ ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാദ്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്കൊഴിയും. ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായിക്കൊള്ളട്ടെ. പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. ദൈവമേ സുതനക്ക് യോഗ്യമാണെന്നു പാറിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദുവിളമേകും തന്നെ, ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മധുരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ മക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. വളരെ അനുഗ്രഹമായി നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ദൈവത്തിന്റെ വലിയ കരങ്ങൾക്ക് ആദ്യമേ സ്തുതിയും ആരാധന സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ മെത്രാപൊലീസ് തിരുമനസിനെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. തിരുവചന ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം പ്രധാനമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ടി എ ഡാനിയലച്ഛനെയാണ്. പക്ഷേ ഇവിടെയുള്ള പലരെ പരിചയം ഉണ്ടാകണമെന്നില്ല. അച്ഛന് ബോംബെ മദ്രാസനത്തിലെ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. സമയത്തായിട്ട് അച്ഛനോട് വിശദീകരിച്ചു അച്ഛനോട് സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സന്തോഷത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ മന്ദിരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് അരവിനെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഇവിടെ ഗാനം ആലപിക്കും. അതിനോടൊപ്പം തുറന്ന ശുശ്രൂഷ നടക്കുന്നതായിരിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വാഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോടെ ചുവടുകളെ അനുഗമിക്കുകയും മനസാന്തിയതും ശിഹാലോകമോ പരിഗ്രീയൊരു സുഖവും മനസാന്തിയതും യേശുവിന്റെ തിരുമന്നിധിയിൽ എന്തോ യേശുവിന്റെ തിരുസന്നിധി എന്നോ
ഏറ്റമടുത്ത സഹായകന്താണ്. എന്റെ ആവശ്യങ്ങളെയെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകന്യാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എന്റെ ആയുസ്സിൻ സിനിമയും തന്റെ മഹത്വത്തിനായി ഒരു കൈ തിരിവോക്കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ ഒരു കൈ തിരിവോക്കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ
എന്റെ ദിനമോക്കയും തന്റെ മഹത്വത്തിനായി ഒരു കൈ തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറിഞ്ഞിടും ഒരു കൈ തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ ൃപയിൽ ഞാൻ ചുമടുകളെ മനോവേ ശ്വസിക്കുംവൻ മാറിൽ ഞാനാശ്വസിക്കും ദൈവകൃപയിൽ ഞാനാശ്രയിച്ച അവൻ വഴികളെ ഞാനറിഞ്ഞ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ
ഹലോ
ഹലോ
ഹലോ ഹലോ
കേട്ടോ
ഞാൻ ദാനിയൽ ജനാ
ഓക്കെ
തിരുമേനി പ്രാർത്ഥിക്കുന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന പ്രധാനായതെന്നും ബ്രാൻ
പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി പരിശുദ്ധനാവുന്നു
ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ
സ്വർഗസ്ഥനായ
ഞങ്ങളുടെ പിതാവേ
നാം പരിശുദ്ധപ്പെടണമേ നിന്റെ രാജ്യം പറയണമേ
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആദ്യത്തെ തരണമേ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് രാജ്യത്തിനുള്ളതാവുന്നുവല്ലോ അമ്മീൻ കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം
നമ്മുടെ കർത്താവിനോട് കൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു എന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മളെന്നൊക്കെ പറയാമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും ചെയ്യുന്ന മരണപേക്ഷിച്ചുകൊള്ളണമേ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ എന്റെ വലത്ത് തൃക്കായി എന്റെ മേൽ ആവർത്തിപ്പിക്കണമേ ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവരുമേ നീ എന്നോട് ദീർഘക്ഷമയായിരിക്കണമേ സമുദ്രത്തിന്റെ ഓളങ്ങളെ അടക്കുന്നവനെ കലങ്ങിയിരിക്കുന്ന എന്റെ പാപങ്ങളെ പാപ ഓളങ്ങളെ നീ അടക്കണമേ മനോവേദനയിലിരിക്കുന്നവരെ ചേർത്ത് കൊള്ളുന്നവനെ എന്റെ ആത്മാവേദനയിലേക്ക് ചേർക്കണമേ കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ എന്റെ കുറ്റങ്ങളെയും പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ നിന്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തന്റെ ഭവനക്കാരെ സൂക്ഷിച്ചു കൊള്ളുന്നവനുമായവനെ ഞാൻ നിനക്ക് തന്മയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എന്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എന്റെ സ്മരണകൾക്ക് ഒരു കാവൽക്കാരനെയും എന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കാവൽക്കാരനെയും എന്റെ ഹൃദയത്തിനൊരു കാവൽക്കാരനെയും എന്റെ വിചാരങ്ങൾക്ക് ഒരു കാവൽക്കാരനെയും നിയമിക്കണമേ എന്റെ ജീവിതവും വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും ജോലികളും നടപടികളും എന്നിലുള്ള സകലവും എന്റെ ഇഷ്ടപ്രകാരവും മത്സരക്കാരന പിശാചുഷപ്രകാരവുമല്ല നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കപ്പെടുമാറാകണമേ എന്റെ കർത്താവേ നിന്നെ ആശ്രയിപ്പാനും നിന്നെ അഭയം പ്രാപിപ്പാനും നിന്നെ വിളിപ്പാനും എന്റെ വേദനകൾക്ക് വൈദ്യവും എന്റെ കുറ്റങ്ങൾക്ക് പരിപാവ് പരിഹാരവും നിന്നോട് യാചിപ്പാനും എന്നെ യോഗ്യനാക്കണമേ എന്റെ കർത്താവേ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അതിനാൽ ഞാൻ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാനും എന്നെ യോഗ്യനാക്കണമേ അനീതികളിൽ നിന്ന് അകന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞും ഈ ലോകത്ത് ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്റെ കർത്താവേ ഈ ലോകത്തിൽ അസമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ എന്റെ കർത്താവേ ഈ ലോകത്തിൽ സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ മുഖപ്രസാദവും സകല മനുഷ്യരെ സ്തുതിക്കത്തക്കതായ പ്രവർത്തികളും ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ എനിക്ക് കൃപ നൽകണമേ ആ ലോകത്തിൽ നിന്റെ ഭയങ്കര സിംഹാസനത്തിന്റെ മുമ്പാകെ പ്രസാദവും എനിക്ക് തരണമേ സന്തോഷങ്ങളുടെ മണവറയിലെ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിനും എന്നെ യോഗ്യനാക്കണമേ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള സകല പുണ്യവാന്മാരെയും ജയന്തലിച്ചവളും വിശുദ്ധനാഥയുമായ ദൈവമാനാകുന്ന കന്യാവറിയാമിന്റെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ഭദ്രാസനത്തിന്റെ എല്ലാ ബുധനാഴ്ചയും നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള സ്തുതിയും സ്തോത്രവും ഒക്കെ സമർപ്പിക്കുകയും ദൈവത്തിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാഴ്ചയിലും അഭിനന്ദത്തിന് മനസ്സിന്റെ സാന്നിധ്യവും നേതൃത്വവും പ്രാർത്ഥനയും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എനിക്ക് തോന്നുന്നു. ഈ ഒരു ആഴ്ച പഞ്ചത് ഭാവതിരുമനത്തുകൊണ്ട് നമ്മുടെ ഭദ്രാസന അരമനയിൽ കടന്നു വരികയും താമസിക്കാത്തതിന്റെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റ് അടുത്തുള്ള പള്ളികളൊക്കെ സന്ദർശിക്കാനുള്ള തീരുമാനത്തോടുകൂടി ഇങ്ങനെ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വളരെ ഉത്തരവാദിത്വം പല നിലയിൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ തിരുമേനിക്കും അല്ലെങ്കിൽ അരമനയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തിരക്കൊണ്ടായിരിക്കാം തിരുമേനി ഇന്ന് കാണേണ്ട കോണം സാധിക്കാതെ പോയത്. ഇന്ന് നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ ഡാനിയലച്ചനാണ്. അച്ഛന് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയിൽ പ്രത്യേകമായിട്ട് സന്ദർശിക്കുകയുണ്ട്. ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ട ഷിൻഡോ അച്ഛന്റെ പട്ടകൊടയുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛന്റെ നാട്ടിൽ നിന്നും ഇവിടെയൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അച്ഛന്റെ ഒരു ഷിൻഡോ അച്ഛന്റെ നവ വൈദികനായ ഷിൻഡോ അച്ഛന്റെ ഒരു കസിനാണ് ഡാനിയൽ അച്ഛൻ. പട്ടകൊടയിൽ സംബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനന്തരം ഭാവിക്കാനുമായിട്ട് അച്ഛനോടെ കടന്നു പോകുന്നത്. എനിക്ക് അച്ഛനോട് വലിയ മുൻപരിചയങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെയും അച്ഛനെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അച്ഛനോട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. എങ്കിലും തിരുവേനിയിൽ നിന്ന് മറ്റൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞത് കോവിഡ് ഉത്തരാസനത്തിലെ ഒരു സീനിയർ വൈദികനാണ്. പ്രത്യേകിച്ച് തല ശുശ്രൂഷകളൊക്കെയും വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സന്തോഷമായിട്ടും നടത്തുന്ന ഒരു അനുഗ്രഹീതമായ വൈദികനാണ്. നമുക്കറിയാം കേരളത്തിന്റെ പുറത്തുള്ള ഭദ്രാസനങ്ങളിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ അറിയാം. നമ്മൾ ബോംബെയിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞാലും വിവിധ സ്ഥലങ്ങളിലൊക്കെയും റിമോട്ട് ഏരിയകളിലൊക്കെ പള്ളികൾ സ്ഥാപിക്കാനും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെയൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ടും ത്യാഗപൂർണമായിട്ടുള്ള സേവനവും പ്രവർത്തനങ്ങളും ഒക്കെയാണ് വന്നി അച്ഛൻ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ അച്ഛൻ വളരെ നല്ലൊരു വാക്കുകയാണ് ദൈവത്തിന്റെ ശുശ്രൂഷകർക്കെയും വളരെ കൃതാർത്ഥയോടും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്ന അച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇപ്പോഴ് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നതുമായിരിക്കും.
ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വേഗം വരും എന്നരുളിയ ദൈവത്തിന്റെ അനുഗ്രഹകരമായ സാന്നിധ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാഠപുസ്തകത്തിലെ 114-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. കർത്താവിൽ സന്തോഷം, അവനൻ ബലം. കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെ സംവേദം വിശ്രാമം നാൾതോറും അവനെന്റെ സർവവുമേ. അവനെന്റെ സംവേദം വിശ്രാമം നാൾതോറും അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവൻ എന്നോട് ചൊല്ലി. ലോകാന്ത്യത്തോടവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോടവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലമാകുന്നവൻ നിന്നോടു കൂടെയുണ്ട്. അന്നാളിലവനെന്നോടു ചൊല്ലി. നിത്യമേവൻ നിന്നോടു കൂടെയുണ്ട്. നിത്യമേവൻ നിന്നോടു കൂടെയുണ്ട്. അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യരാ സത്യമാക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. മനുഷ്യരാ സത്യം സത്യമാക്കുന്നവൻ
നിന്നോടുകൂടെയുണ്ട്.
നിന്നീത
നിന്നോ
ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ
എന്നോടു
ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട.
നിന്നെ മാനിക്കുന്ന
നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു
പോകേണ്ട
നിന്നെ
മാനിക്കുന്ന
നിന്നോടു
കൂടെയുണ്ട്.
കർത്താവിൽ സന്തോഷം
അവനെന്തെല്ലാം
പാരിതിൽ
പാർക്കുന്ന അവനെന്തെല്ലാം
അവനെന്റെ
സങ്കേതം
വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ
സർവവുമേ.
തിരുവചന സ്കൂളിന്റെ നേതൃത്വം പറഞ്ഞ തവണ ഒന്നിനായ ദാനിയേലിനെ ഉള്ള സ്നേഹാദരവോടുകൂടി സമയത്ത് സ്വാഗതമാക്കി.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ ദേശത്തേക്ക് കടന്നു വരുവാനും അനുഗ്രഹരമായ ഈ ദൈവിക ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം യഥാനന്ദ നിമിഷങ്ങൾ പങ്കാളികളാകുവാനും ഇടയാക്കുന്ന ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു. അനുഗ്രഹരമായി ദൈവസന്നിധിയിൽ ഒന്നായി കൂടിച്ചേരുകയും അവന്റെ സന്നിധിയിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് കൽപ്പിക്കുന്ന ദൈവം ഉയരങ്ങളിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവന്റെ നാമത്തിൽ കൂടിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഉറ്റുനോക്കുന്നതായ സമയം, ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുതന്നെ എന്ന് വ്യക്തമാക്കുന്ന ഒരു വേദവാക്യമാണ് നിങ്ങളും ഒരുമിച്ച് ഏതാനും നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7:21. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:21 നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് പിതാവേ പിതാവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം വാഞ്ചിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന് വളരെ ശക്തമായി നമ്മളോട് പറയുവാനുള്ള ഒരു വാക്യമാണ്: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, പിന്നെയോ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന് പ്രീതികരമാകുന്നുണ്ടോ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പുനഃപരിശോധന ചെയ്യേണ്ട ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പലതിനെയും അതേപടി ഇമിറ്റേറ്റ് ചെയ്യുവാനും ആ പാതയിലൂടെ ചരിക്കുവാനുമുള്ള പ്രവണത ഒരുപക്ഷെ സമൂഹത്തിൽ വളർന്നു വരുന്നത് പോലെ സഭയിലും ശക്തമാവുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ പരിശോധിക്കണം. തന്റെ കണ്ണുകളെ ഉയർത്തി ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടി പതിക്കുന്ന ഏതൊരുവനെയും സ്വീകരിക്കുവാനും ഏതുവരുവിന്റെയും യാചനകളെ അംഗീകരിക്കുവാനും അതിന് പ്രതിഫലം നൽകുവാനും കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം വേദപുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് നാം കാണുന്നത് സന്നിധിയിലേക്ക് നിലവിളിക്കുന്ന ജനത്തിന് അനുഗ്രഹങ്ങൾ പകരുന്ന ദൈവത്തെയാണ്. ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയോട്, ജൽപ്പനങ്ങളായിട്ടല്ല, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ വിളിക്കുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ നമ്മുടെ സമൂഹത്തിൽ
ഉരുവാകണം എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉറ്റുനോക്കി തന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു. പ്രാർത്ഥന എന്നുള്ളത് ദൈവ ഒരു പിതാവ് തന്റെ മകനുമായി സംവാദിക്കുന്നത് പോലെ, ആവിനുമായി സംസാരിക്കുന്നത് പോലെ, നമുക്ക് ദൈവവുമായിട്ട് സംസാരിക്കുവാനും ദൈവവുമായി നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പങ്കുവെക്കുവാനും ഇടയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം തമ്പുരാൻ സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മൂന്ന് വിധത്തിലുള്ള ഉത്തരങ്ങളാണ് സാധാരണ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളത്. ഒന്ന്, പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ യാചിക്കുമ്പോൾ ദൈവം അനുഗ്രഹകരമായി വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉടൻ പ്രതിഫലം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38 ഒന്ന് മുതൽ ഇത്രയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ, ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് ദീനരോഗത്തിന് അടിമപ്പെട്ട് രോഗശയ്യയിലായിരിക്കുമ്പോൾ മഹത്വമുള്ളവനായ യെശയ്യാപ്രവാചകനെ കർത്താവ് വിളിച്ചിട്ട് പറയുന്നു, നീ അവന്റെ അടുക്കൽ ചെന്ന് അവൻ ഈ ലോകം വിട്ട് കടന്നുപോകും എന്ന് കൽപ്പിക്കുക എന്ന്. തന്റെ നീതി നിർവഹിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ച ദൈവത്തിന്റെ കൽപ്പന ഈ യെശയ്യാവ് ചെന്ന് ഹിസ്കിയ രാജാവിനെ അറിയിക്കുന്നു. നീ ലോകം വിട്ട് കടന്നുപോകും, ആയതുകൊണ്ട് അതിന്റെ ഗ്രഹകാര്യങ്ങളെ ക്രമീകരിക്കുക എന്ന് കൽപ്പിക്കുന്ന യെശയ്യാവിന്റെ വാക്ക് കേട്ടിട്ട് യഹോവയിലേക്ക് തന്റെ കണ്ണു തിരിക്കുന്ന ഹിസ്കിയ രാജാവിനെയാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38 അധ്യായത്തിൽ നാം കാണുന്നത്. യെശയ്യാവ് തന്റെ കണ്ണുകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ ചുവരിനോട് തിരിച്ച് അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻഭാഗം നടന്നു എന്നും നിനക്ക് പ്രസാദമായുള്ളവ ചെയ്തിരിക്കുന്നു എന്നും അവിടുന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റം കരഞ്ഞു. ആ കരച്ചിലും പ്രാർത്ഥനയും ഹിസ്കിയാവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന ദൈവം യെശയ്യാവിനെ വിളിച്ചിട്ട് തിരിച്ച് കൽപ്പിച്ചയക്കുകയാണ്: നീ ഹിസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് നിന്റെ ആയുസ് യഹോവയായ ദൈവം നീട്ടിത്തരുന്നു എന്ന് കൽപ്പിക്കുവാൻ തക്കവണ്ണം. അതനുസരിച്ച് ഹിസ്കിയാവിന്റെ അടുക്കൽ മടങ്ങി വന്ന് യെശയ്യാവ് അവനോട് പറയുകയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും നിന്റെ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഞാൻ നിന്റെ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. ആയതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹമായി നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉരുവിടുവാൻ തക്കവണ്ണം നമുക്കിടയാവണം. രാജാക്കന്മാരുടെ 1 17 നാം വായിക്കുമ്പോൾ ഏലിയാ പ്രവാചകന് വെള്ളം ചോദിച്ചുകൊണ്ട് ഒരു സരപ്തയിലെ വിധവയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അനുഗ്രഹമായി അവളുടെ കുറവുകളെ എല്ലാം തീർത്തിട്ട് സമൃദ്ധിയിലേക്ക് വഴിനയിക്കുവാൻ തക്കവണ്ണം, അവളുടെ കുടത്തിലെ എണ്ണ തീർന്നു പോകാതെയും കുമ്പത്തിലെ മാവ് തീർന്നു പോകാതെയും ഇരിക്കുവാൻ തക്കവണ്ണം വിടയാകുന്നു. ആ പ്രവാചകന് വേണ്ടി ആ സ്ത്രീ ഒരു ചെറിയ താമസ സ്ഥലം അവിടെ ഒരുക്കുവാൻ പോലും തയ്യാറാവുന്നു. എന്നാൽ ഏതാനും നാളുകൾ കഴിയുമ്പോൾ അവളുടെ മകൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാവുന്ന സംഭവം നാം 1 പുസ്തകം 17 വായിക്കുകയാണ്. ആ വിധവയുടെ മകനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം, ജീവൻ നൽകുവാൻ തക്കവണ്ണം ഏലിയാവ് യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നാം 1 17:21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: 1 17:21 പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 കമന്നു കിടന്നു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് കുട്ടിയുടെ പ്രാണൻ അവരിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഏലിയാവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ തക്കവണ്ണം, ഇടയാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുവാൻ നമ്മളെ കൊണ്ട് ഇടയാവണം. ആ ഏലിയാവ് ആകാശത്തിൽ നിന്ന് തീറക്കുന്നതായി അതേ പുസ്തകം 18:37 നാം കാണുന്നു. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ സഭയായി ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുന്നത് നാം അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായത്തിൽ കാണുകയാണ്. പത്രോസ് ലീഹായെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നതായ സമയത്ത് സഭ മുഴുവനായി ഒരുമിച്ച് കൂടി വരികയും ആ അപ്പോസ്തലിനു വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതായി നാം അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ പത്രോസിനെ ആ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നാം വായിക്കുകയാണ് പത്രോസിനെ ജയിലിലാക്കിയിരിക്കുന്ന സമയത്ത് സഭ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ഫലം പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പത്രോസിന് ജയിലിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് അവന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവനോടുകൂടെ നടന്നു ചെല്ലുവാൻ തക്കവണ്ണം കൽപ്പിക്കുന്നതായി. പത്രോസ് തന്നെ പുറപ്പെടുത്ത് അവന്റെ പിന്നാലെ നടന്നു പോകുമ്പോൾ അവൻ വിചാരിച്ചു അവനൊരു ദർശനം കാണുക മാത്രമാണ്. എന്നാൽ ഒന്നാം വാതിലും രണ്ടാമത്തെ വാതിലും കടന്ന് പട്ടണത്തിന് പുറത്തു ചെന്ന് ഇരുമ്പ് വാതിൽ പോലും തുറന്ന് പുറത്തിറങ്ങിയ പത്രോസ് ആ തെരുവിൽ ചെല്ലുന്നതായ സമയത്താണ് ദൂതൻ തന്നെ വിട്ടുപോയിട്ടത്. ഇത് സംഭവിച്ചത് ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആയിരിക്കാൻ തക്കവണ്ണം ഇടയായാൽ തീർച്ചയായും അനുഗ്രഹമായ ഫലം ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും പോസിറ്റീവായ ഫലങ്ങൾ ലഭിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചിട്ട് തന്റെ നാമ മഹത്വത്തിനായിട്ട് നാം കാത്തിരിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കുകയും ചെയ്യാം. അബ്രഹാം സാറായിൽ ഒരു കുഞ്ഞു ലഭിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായി നാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സക്കരിയാവിനും ഏലിസബേത്തിനും മക്കളില്ലാതെയിരുന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമൂവേലിന്റെ മാതാപിതാക്കളായിരുന്ന ഹന്നായും എൽഖാനായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹന്ന ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് പുരോഹിതൻ അവളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇത്ര അതിരാവിലെ മത്ത പിടിച്ചിരിക്കുന്നുവോ എന്ന്. ആ സ്ത്രീ അവള് ആ പുരോഹിതനോട് മറുപടി പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുകയാണ്. വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്കൊക്കെയും സന്തതി നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം തമ്പുരാൻ സ്വീകരിക്കുന്നുവെങ്കിലും നമുക്ക് ഫലം ലഭിക്കുന്നത് നാം കാത്തിരിപ്പിന് ശേഷമായിരിക്കാം. 18 വർഷമായി രക്തസ്രാവക്കാരിയായി സ്ത്രീ നടന്ന സ്ത്രീ അവൾ കർത്താവിന്റെ വസ്ത്രം തൊടുന്നതായ നാളിലാണ് അവൾക്ക് സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം ഇടയായത്. താൻ രക്തസ്രാവക്കാരിയാണ് എന്ന് കണ്ട നാൾ മുതൽ ആ സ്ത്രീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നതായ സമയത്ത് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ലാസറസിന്റെ ഉയർപ്പിന്റെ സംഭവം. കർത്താവിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു ലാസറസ്. ഒരുപക്ഷെ അവന്റെ ഭവനത്തിൽ പോയ സന്ദർഭങ്ങളിലൊക്കെ സഹോദരികളിൽ നിന്ന് വളരെ അനുഗ്രഹകരമായി അവരുടെ ആസ്വാദനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, അവരുടെ ഭക്ഷണം ആസ്വദിച്ചിട്ടുള്ള യേശു ക്രിസ്തു അവരുടെ സഹോദരൻ ക്ഷീണനായി രോഗത്തിലായി കിടക്കുന്നു എന്ന് കൽപ്പിക്കും അറിയുമ്പോൾ അതിനെ പ്രതികരിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ അവൻ മരിച്ചുപോയി എന്നുള്ളത് വാത്സല്യ ശിഷ്യന്മാരോട് അനുഗ്രഹകരമായി കർത്താവ് പറയുന്നു. 3-ാം നാൾ കഴിഞ്ഞതിന് ശേഷം 4-ാം നാളിൽ മാർത്തയുടെയും മറിയയുടെയും അടുക്കലേക്ക് കടന്നു വരുന്ന ആ കർത്താവിനെ കാണുമ്പോൾ മാർത്തയും മറിയയും വളരെ ഹൃദയവേദനയോട് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇരുന്ന ജനം മുഴുവൻ വിചാരിച്ചു അവർ കരയുവാൻ തക്കവണ്ണം കല്ലറയിലേക്ക് പോവുകയാണ് എന്ന്. എന്തുകൊണ്ട് കർത്താവ് ഈ ലാസറസിന്റെ സഹോദരികളെ ഇത്രമാത്രം വേദനിപ്പിച്ചു, എന്തുകൊണ്ട് തങ്ങളുടെ സഹോദരന് ഉടൻ തന്നെ സൗഖ്യം കൊടുത്തില്ല എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. വളരെ അനുഗ്രഹകരമായി നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, മാതാപിതാക്കൾ ആ സഹോദരികൾക്ക് ഇല്ലായിരുന്നു. കാരണം അവരുടെ മാതാപിതാക്കളെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നില്ല. ലാസറസിനെ മാത്രം ആശ്രയിച്ചാണ് ഈ രണ്ട് സ്ത്രീകൾ കഴിഞ്ഞുകൂടി പോയി കൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് അവരോട് പറയുന്നു, ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസറസ് മരിച്ചതും കല്ലറയിൽ അടക്കപ്പെട്ടതും അവൻ നാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറിയതും സഹോദരികൾക്ക് വേദനയുടെയും മുറവിളിയുടെയും പ്രാർത്ഥനയുടെയും നാളുകളായി മാറിയപ്പോൾ അത് ദൈവത്തിന്റെ വലിയ തിരുനാമ മഹത്വത്തിനായിട്ട് മാറ്റപ്പെടുന്ന ഒരവസ്ഥയായി രൂപാന്തരപ്പെടുവാൻ തക്കോൺ നമ്മുടെയായി. ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉടൻ പ്രതിഫലം ലഭിക്കുന്നില്ല എങ്കിൽ പോലും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും ദൈവത്തിന് ആവശ്യമായിരിക്കുന്നുവെങ്കിൽ സന്തോഷപൂർവ്വം നമുക്ക് നൽകിയിരിക്കുന്ന വേദനകളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുവാൻ തക്കവണ്ണം തീർച്ചയായും നമുക്ക് ഇടയാകണം എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്. മൂന്നാമതായി നാം കാണുന്നതായ സംഭവം, പ്രാർത്ഥനകൾക്ക് ഉത്തരം നെഗറ്റീവായി പോകാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരമായി ലഭിക്കുന്നത് തീർത്തും ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയായിരിക്കാം. വിശുദ്ധ ദാവീദിന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദാവീദ് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ ദൈവ നിശ്ചയപ്രകാരം ആ കുഞ്ഞിനെ ഈ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായി നാം കാണുന്നു. വാത്സല്യ മകന്റെ വേർപാടറിയാതെ വേദനയിൽ കഴിയുന്ന ഉപവാസത്തിൽ കഴിയുന്ന ദാവീദിന്റെ അടുക്കലേക്ക് ചെന്ന് ഇതൊന്നും പറയുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഭൃത്യന്മാരെയും നമുക്കവിടെ കാണാം. 2 ശമൂവേൽ 12:16 മുതൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു, ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടന്ന് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികിൽ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ 7-ാം ദിവസം കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞ് ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തും എന്ന് അവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് എഴുന്നേറ്റ് കുളിച്ചു, തൈലം പൂശി, വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു, അവൻ ഭക്ഷിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്നതൊക്കെ എന്ത്? കുഞ്ഞു ജീവനോടിരുന്ന സമയം നീ അവനു വേണ്ടി ഉപവസിച്ചു, കരഞ്ഞു. കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് പറഞ്ഞു ചോദിച്ചു. അതിന് അവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ചു, കരഞ്ഞു. കുഞ്ഞു ജീവനോട് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി, ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കിക്കുപരുത്തുവാൻ എനിക്ക് കഴിയുകയില്ലല്ലോ. ഞാൻ അവന്റെ അടുക്കലേക്ക് പോകുകയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരനുഭവമായി പാഠമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാവണം. പ്രതികൂലമായ സാഹചര്യങ്ങളും നിഷേധാത്മകമായ സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോഴും അതിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം. പരിശുദ്ധനായ പൗലോസ് കർത്താവിന് വേണ്ടി ജീവിച്ചു. തന്റെ ജീവിതത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി. തന്റെ ശരീരത്തിലെ മുള്ള മാറുവാൻ തക്കവണ്ണം 3 പ്രാവശ്യം പൊട്ടിപ്പായി ദൈവത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പൗലോസിന് കിട്ടുന്ന മറുപടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നെഗറ്റീവായ ഉത്തരങ്ങളാണ് കിട്ടുന്നതെങ്കിലും അത് ദൈവത്തിനമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാവണം. എന്നാൽ ആധുനിക ജീവിതത്തിൽ നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് വിശകലനം ചെയ്യേണ്ടതും പഠിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാതികളെ പോലെ ജൽപ്പനം ചെയ്യുകയല്ലേ? അതിഭാഷണം നമ്മൾ നടത്തിയാൽ ഉത്തരം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ? ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് തീർച്ചയായും ആഴമായ വ്യത്യാസമുണ്ടാകണം. വിശ്വാസ അധിഷ്ഠിതമായ ജീവിതത്തിന് ഉടമകളാകുവാനും വിശ്വാസ അധിഷ്ഠിതമായി ദൈവസന്നിധിയിലെ കുറ്റുനോക്കിയുള്ള പ്രാർത്ഥനകളെ ഉരുവിടുന്നവരായി തീരുവാനും നമുക്കിടയാവണം. പക്ഷവാദ രോഗികളെ രോഗിയെ വഹിച്ചുകൊണ്ടുവരുന്ന നാല് പേരെ നാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പുരയുടെ മുകളിലേക്ക് കയറി അവരെ യേശുവിന്റെ മുമ്പിലേക്ക് താഴ്ത്തിയിറക്കുന്ന ജനത്തെ, ആ ആളുകളെ കാണുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശുവും വരാൻ ആ കുഷ്ഠരോഗിയോട് തന്റെ കിടക്കയെടുത്ത് നടക്കുവാൻ കൽപ്പിച്ചുവെങ്കിൽ, ചതുര രോഗിയെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ, കർത്താവേയും ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥതയോടെ വിശ്വാസ അധിഷ്ഠിതമായി എപ്പോഴും ദൈവത്തിന് പ്രീതികരമായിരിക്കുന്ന നിലയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാവണം. ആയതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ എവനുമല്ല. നാം കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥന കൂടുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവസന്നിധിയിലേക്ക് നിറകണ്ണുകളോടെ ഉറ്റുനോക്കുന്നവരാകുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്. 2-ാമതായി കർത്താവ് പറയുകയാണ്, എന്നെ ആവേ കർത്താവ് എന്ന് വിളിക്കുന്നവന് ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയും അത്ഭുതം പ്രവർത്തിക്കുന്നവരെയും ഒക്കെ കാണുമ്പോൾ, ഇവരാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത് ചെയ്യുന്നു എന്ന് പലപ്പോഴും ജനം തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് അപ്രകാരമുള്ളവരെ കുറിച്ച് ശക്തമായി പറയുന്ന ഒരു വാചകം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും പറയും. ഞാൻ അന്നവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം ചെയ്യുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്ത് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. ആയതുകൊണ്ട് ഒന്ന് ശക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നാം കാണുന്ന ഭൗതികമായ പ്രാർത്ഥനകളോ പ്രസംഗങ്ങളോ വീര്യ പ്രവർത്തികളോ അല്ല ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത് എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി കർത്താവിന് പ്രസാദകരമായിരിക്കുന്നത് എന്ത് എന്ന് പറയുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണം എന്നുള്ളതാവുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം എന്താണ്? തന്റെ ഏകപുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാവണം. പിതാവിനെ നോക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിരിക്കുന്ന പ്രവൃത്തി. പുത്രനെ നോക്കണമെങ്കിൽ അവനെ അവൻ ആകർഷിക്കപ്പെടണം. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടില്ലാതെ ആരും എന്റെ അടുക്കൽ വരികയില്ല. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന അതേ പാപത്തോടെ, ഉച്ചകണ്ണുകളോടെ കർത്താവിന്റെ മുഖത്തേക്ക് മറിയ ഉറ്റുനോക്കിയതുപോലെ നമുക്ക് അനുഗ്രഹരമായി ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ഇടയാവണം. അവങ്കിലേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതല്ല, അവനെ അറിയുവാൻ നമുക്കിടയാവണം. യേശുവിനെ അറിയുവാൻ നമുക്കിടയാവണം. ഇന്ന് ഞാൻ ആധുനിക ലോകത്തിൽ കാണുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാവുന്നവർ ധാരാളമാണ്. They know about Jesus, but they don't know Jesus. എനിക്ക് നിങ്ങളോട് പറയുവാൻ ഓർമ്മിപ്പിക്കുവാനുള്ളത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നോ ഗോഡ്, യേശുവിനെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാവണം. ഒരാളിനെ ആകർഷിക്കപ്പെട്ടിട്ട് അവനെ അറിഞ്ഞ് അവനെ വിളിക്കുമ്പോൾ തീർച്ചയായും അവൻ നമ്മുടെ അടുക്കിലേക്ക് ഉറ്റുനോക്കുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ നിത്യജീവന് ഉടമകളാകുവാൻ നമ്മുടെ വേദപുസ്തക പഠനത്തിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ കൂടിവരവുകളിലൂടെയും ഇടയാവണം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ തക്കവണ്ണം സമയപരിമിതി മൂലം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അവങ്കിലേക്ക് ഉറ്റുനോക്കാം, അവരിൽ നിന്ന് ശക്തി പ്രാപിക്കാം, ദൈവത്തിന്റെ കൃപകളെ നമ്മുടെ ജീവിതത്തിൽ ആവോളം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യാം. നമ്മുടെ കൂടിവരവുകൾ വെറും ചടങ്ങുകളായി അധബന്ധിപ്പിച്ചു പോകാതെ ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുന്ന വലിയ ജനസമൂഹമായി, ലോകത്തിന് കൃപകളെ പകർന്നു കൊടുക്കുന്ന ഒരു ജനതയായി രൂപാന്തരപ്പെടുവാൻ എന്നിലൂടെയും നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ഈ പരിശുദ്ധ സഭയിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. അതിന് പാത്രഭൂതകങ്ങളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സംഗതിയാകട്ടെ എന്ന് ബലഹീനനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ എല്ലാ ബലഹീനതയിലും ഞാൻ പറഞ്ഞ വാക്കുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയകരമാകുവാൻ തക്കവണ്ണം നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ബലഹീനനായ എനിക്ക് ഇപ്രകാരം ഒരവസരം നൽകിയ ഈ അച്ഛനോടും അഭിമന്യ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ നടത്തിയ പ്രസംഗം ഏറ്റവും അനുഗ്രഹവും പ്രത്യേകമാവുന്നു എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട 3 ശ്രേഷ്ഠമായ തലങ്ങളെ പറ്റി വളരെ ആവേശത്തോടുകൂടി അച്ഛന് വളരെ ശ്രേഷ്ഠവും നൂതനവുമായ പലപ്പോഴും വളരെ ആഴമായ ചില ചിന്തകളെ നമുക്ക് പകർന്നു തന്നു. ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന സംഗതി പ്രാർത്ഥനയാണ്. നമ്മുടെ ദൈവിക ബന്ധത്തിന്റെ ചാലകം തന്നെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയില് നമ്മ ആ പ്രാർത്ഥനയോട് നമുക്കുണ്ടാവേണ്ട സമീപനത്തിന്റെ 3 ശ്രേഷ്ഠമായ തലങ്ങളാണ് അച്ഛൻ നമ്മളെ പ്രസംഗത്തിൽ ഓർപ്പിച്ചത്. അച്ഛൻ ആദ്യം പറഞ്ഞു പെട്ടെന്ന് മറുപടി ലഭിക്കുന്ന പ്രാർത്ഥന, 2 ആവശ്യപ്പെടുമ്പോൾ താമസം എടുക്കുമെങ്കിലും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന, 3-ാമതായിട്ട് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കാത്ത ചില പ്രാർത്ഥനകൾ. പക്ഷെ ഈ 3 സാധ്യതകളെയും വളരെ വളരെ സ്നേഹത്തോടും അല്ലെങ്കിൽ വളരെ ശരിയായ ബോധത്തോടുകൂടി സമീപിക്കണം എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് നൽകി. നമുക്കറിയാം അച്ഛൻ പറഞ്ഞതുപോലെ പലപ്പോഴും പെട്ടെന്നൊരു കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴ് കിട്ടാതിരിക്കുമ്പോഴ് നിരാശരാവുകയും ദൈവത്തെ കുറ്റം പറയുകയും അല്ലെങ്കിൽ സഭ വിട്ടുകൊടുക്കുകയും വിശ്വാസം വിട്ടതറിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഒരുപക്ഷെ അച്ഛനെ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി ഇന്ന് പല ആളുകളും പ്രാർത്ഥനയെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നത് പോലും പെട്ടെന്ന് കിട്ടുന്ന പ്രാർത്ഥനകളെ പറ്റിയാ. പക്ഷെ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നതല്ല, അച്ഛൻ നമുക്ക് തെളിയിച്ചു തന്ന അതാണ്. വേദോത്സവത്തിലെ ചില ഉദാഹരണങ്ങളിൽ കൂടി പെട്ടെന്ന് ആവശ്യപ്പെടുന്ന ഒരു നമ്മുടെ ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ഉപകരണമല്ല ദൈവം എന്നുള്ളതാണ് അച്ഛൻ പ്രധാനമായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നെങ്കിൽ കിട്ടട്ടെ, അതെങ്കിൽ അതിനായിട്ട് കാത്തിരിക്കുക. ലഭിച്ചില്ലെങ്കിലും ഇതുവരെ ദൈവം ചെയ്തിരുന്ന നന്മകളെ അവർ നമ്മയോട് സ്തുതിക്കത്തക്കോണമുള്ള ഒരു ആഴമായ തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്ന് അച്ഛൻ നമ്മൾ ഓർപ്പിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട കാര്യം അച്ഛൻ നമ്മളെ ഓർപ്പിച്ചത് 22-ാം മുതലുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമുക്കറിയാം പ്രവചിക്കുകയും അത്ഭുതം നടത്തുകയും ദൈവത്തിന്റെ നാമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ ഒരു മൂലയ്ക്ക് ഒതുക്കിക്കൊണ്ട് ദൈവത്തിന്റെ പേരിൽ ദൈവത്തെക്കാൾ കൂടുതൽ പേര് ലഭിക്കത്തക്കവണ്ണം എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല മനുഷ്യരും ലോകത്തിലുണ്ട്. അത് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയുള്ള തിന്മയുടെ നന്മയുടെ വേഷം അണിഞ്ഞ തിന്മ സുവിശേഷത്തിന്റെ രൂപത്തിൽ കടന്നു വരുമ്പോൾ അവരെ സുബോധത്തോടുകൂടി തിരിച്ചറിയണമെങ്കിൽ അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ ആഴമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു വേര് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഊർന്ന് അടിസ്ഥാനപ്പെട്ട് വളരണം. എങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്നാണ് നമ്മളെ ഓർപ്പിച്ചത്. എന്ത് തന്നെയാണെങ്കിലും വളരെ വളരെ അനുഗ്രഹമായ ഒരു മെസ്സേജാണ് അച്ഛൻ നമുക്ക് തന്നത്. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി, സ്നേഹവും, കടപ്പാടും വളരെ വിനയപൂർവ്വം ഈ ബുധനാഴ്ച പ്രാർത്ഥന കൂട്ടമായുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അച്ഛന്റെ അരമന മദ്രാസനത്തിലുള്ള താമസവും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടുതൽ ദൈവത്തിന്റെ കൃപയ്ക്ക് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു അച്ഛനെ താമസിയാതെ തന്നെ തിരിച്ച നാട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസത്തെ മാത്രം ഒരു അവധിക്കായിട്ടാണ് അച്ഛനോട് കടന്നു വന്നത്. ഇനിയും അച്ഛന് ഈ അമേരിക്കയിൽ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ കൂട്ടത്തില് സംബന്ധിക്കണമെന്നൊക്കെയുള്ള മനസ്സ് അച്ഛനുണ്ടാവണമെന്ന് ഉള്ളത് വിനയത്തോടുകൂടി ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ അച്ഛനോട് അപേക്ഷിക്കുകയാണ്. അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് കരങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛന്റെ എല്ലാ വൈദിക ശുശ്രൂഷയും പൂർണ്ണവും അനുഗ്രഹപ്രദമായ തീരുവാണ്ടക്കൊന്നും പ്രസംഗിച്ചതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം പരിപൂർണമായിട്ട് തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ശുശ്രൂഷിക്കാനുള്ള എല്ലാ വിളിച്ചവും വെട്ടവും സർവശക്തൻ അതിന് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അസീന തിരുവേനത്തിന്റെ നാമത്തിലും ഈ കൂട്ടായ്മയുടെ നാമത്തിലുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോഴ് നമുക്ക് മധ്യസ്ഥപ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഏതെങ്കിലും രോഗികളുടെ പേര് ഉണ്ടെങ്കിൽ അരമനയിൽ സന്തോഷത്തിനത് അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം രാഗത്തിന് ചേർന്ന് ഗാനം പാടി തുറന്ന് സന്തോഷത്തിൽ മധ്യസ്ഥപ്രാർത്ഥനയ്ക്ക് തീർക്കണമെന്നായിരിക്കും.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. അതിനു മുൻപായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മണിക്കുട്ടി, കുഞ്ഞമ്മ, ലില്ലിക്കുട്ടി ജോസഫ്, ബെൻ, എബി, കുഞ്ഞുമോൾ, ഏലിയാമ്മ എന്നിവരെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൽ നിന്ന് ആശ്വാസവും സൗഖ്യവും ദൈവികമായ പ്രത്യാശയും കൊണ്ട് നിറയുവാൻ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ സൗഖ്യമാക്കിയതായ ദൈവത്തിന്റെ അനുഗ്രഹകരമായ കരം ഇവരുടെ മേൽ നീട്ടി സൗഖ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ സൗഖ്യം മനസ്സിലും ശരീരത്തിലും അനുഭവിച്ചറിയുവാനും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് പാഠപുസ്തകത്തിലെ 75-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ. നമ്മുടെയൊക്കെ വേദനയുടെ അനുഭവങ്ങളിൽ, രോഗങ്ങളുടെ അനുഭവങ്ങളിൽ ദൈവിക പ്രത്യാശയുള്ളവരായി നിറയുവാൻ എല്ലാവരും കൈവിടുമ്പോഴും കൈവിടാത്ത ദൈവത്തിന്റെ വലിയ മഹാത്മ്യത്തെ ചിന്തിപ്പാനും ഈ ഗീതം നമുക്ക് ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹിതരും മുറ്റവരും പെറ്റമ്മയും ഒക്കെ തള്ളിടുമ്പോൾ തള്ളാത്തവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ടെന്നുള്ള വലിയൊരു പ്രത്യാശയും ധൈര്യവും നൽകുന്ന ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എൻ പ്രിയ നിൻ പൊൻകാരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ആരെങ്ങേ ഒന്നും മതി എനിക്ക്. അമരക്കാരനായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ മാറ്റമില്ല വിശ്വസ്തനെ നിന്റേതല്ലോ എന്നും ഞാൻ മാറ്റമില്ല വിശ്വസ്തനെ നിന്റേതല്ലോ എന്നും ഞാൻ എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ.
ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് ലഭിച്ച എല്ലാ ദൈവവചനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ചും പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ബഹുമാനപ്പെട്ട അച്ഛനെ ഓർപ്പിച്ചു. നമ്മെ തന്നെ ദൈവവരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്റെ മക്കളാകുന്ന അടിയങ്ങൾ ഏകാത്മാവിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ളതായ കുറവുകളെ അവിടുന്ന് മായ്ച്ചു കളയണമേ. വിശുദ്ധിയോടെ ദിനംതോറും നിന്നെ കാണുവാനും അവിടുന്ന് ചെയ്യുന്ന നന്മകളെ ജീവിതത്തിൽ ഓർക്കുവാനും നന്ദിയോടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നല്ല മാതൃക മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് മുഖാന്തരമാക്കണമേ. ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊണ്ടുവന്നവരെയും അവിടുന്ന് സ്വന്തം കണ്ണാൽ കണ്ട് പ്രയാസം കണ്ട് അവരെ സൗഖ്യമാക്കിയതുമായ അനേക സംഭവങ്ങൾ തിരുവചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ രോഗികളോട് അവിടുന്ന് മനസ്സിലിവ് തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര, എന്നെ സൗഖ്യമാക്കണമെന്ന കുരുടനായ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് അവന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ദൈവമേ, ഞങ്ങളുടെ രോഗികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സൗഖ്യത്താൽ അവരെഴുന്നേൽക്കുവാനും അവിടുത്തെ സൗഖ്യത്തെ ഓർത്ത് ശിസ്തകാലം അനുഗ്രഹകരമായി നിന്നെ മഹത്വപ്പെടുത്തുവാനും അനേകർക്ക് പ്രയോജനകരമായി ജീവിപ്പാനും ഞങ്ങളുടെ എല്ലാ രോഗികളെയും ഒരുക്കണമേ. മാനസികമായ പ്രയാസങ്ങളെ അവിടുന്ന് ദൂരീകരിക്കണമേ. അവിടുത്തെ വലിയ പ്രത്യാശ കർത്താവെ വിട്ടുപോകാതെ മുറുകെ പിടിക്കുവാൻ അവർക്ക് കൃപ നൽകണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല എന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. നിങ്കലേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ, നിങ്കിലുള്ള വലിയ പ്രകാശത്തെ അവരുടെ മുഖങ്ങളിൽ കാണുവാൻ ഞങ്ങളെല്ലാ രോഗികളെയും പ്രയാസപ്പെടുന്നവരെയും അവിടെ നിടയാക്കണമേ. ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കുടുംബ ജീവിതത്തിലുള്ളതായ എല്ലാ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഒരു കുടുംബത്തിന്റെ ഭാഗമായി ഈ ലോകത്തിൽ ആയിരുന്നുവല്ലോ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ടും നിങ്ങളുള്ള പ്രത്യാശ കൊണ്ടും നിറയ്ക്കണമേ. നിങ്ങളുള്ള ഭയഭക്തി ഞങ്ങളിൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. കർത്താവെ, ഈ ദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനേക ആവശ്യങ്ങളുമായിട്ട് ഇന്ന് ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടും മാനസികമായ ധൈര്യത്തോടും കൂടെ നിന്നെ വിളിക്കുവാനും നിങ്ങളിൽ നിന്ന് കരുണ പ്രാപിക്കുവാനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ജോലി ചെയ്യുന്നവരെയും ഞങ്ങളുടെ എല്ലാ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവര് നേരിടുന്നതായ എല്ലാ സംഘർഷങ്ങളിൽ നിന്നും അവിടുന്ന് അവരെയൊക്കെ പരിപാലിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാത്തിലും ഉപരിയായി കർത്താവെ, നിന്നെ സ്നേഹിപ്പാനും നിങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും മുറുകെ പിടിക്കുവാനും അവിടുന്ന് എല്ലാവരെയും ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഈ കടന്നു വരുന്ന ദിനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാതിരുമേനിയുടെ സന്ദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ കൊമ്പ് ഈ ലോകത്തിൽ ഉയരുവാനും അനേകരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. എന്നെ നയിക്കുന്ന എല്ലാ മേൽപ്പെട്ടക്കാരെയും എല്ലാ വൈദികരെയും എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സഭ ഈ ലോകത്തിൽ നിന്റെ വലിയ സാക്ഷ്യം നിർവഹിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. എന്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദൂരീകരിക്കണമേ. ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദികരെയും എല്ലാ ജനസമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ദേശത്ത് വലിയ സാക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും നിന്നെ മുൻനിർത്തി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് തിരുവചനം സംസാരിച്ച ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മറുപടിയായി അനുഗ്രഹകരമായി മുന്നേറുവാനും കൂടുതൽ ദൈവിക നന്മകളും കൃപകളും പ്രാപിക്കുവാനും മറ്റുള്ളവർക്ക് ഭാഗം ചെയ്യുവാനും അവിടെ നടയാക്കണമേ. ഇവിടെ എല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഓർക്കാം. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ നില അവർക്ക് ലഭിക്കുവാൻ ദൈവമേ അവിടുന്ന് അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകര് ഇതിൽ ഭാഗവാക്കാകുവാനും തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ ഒരു അവസരമാക്കി അവിടുന്ന് ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. അനേകര് കർത്താവെ ആശ്വാസം പ്രാപിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാനുമുള്ള നല്ല ഒരു മുഖാന്തരമാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വീണ്ടും കാണുവോളം അവിടുത്തെ വിസ്താരം ഒരു ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. പാർശ്വമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസു നമ്പുരാനെ ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന അവിടുത്തെ എല്ലാ ദൈവമക്കളുടെ മേലും ഞങ്ങളുടെ മുമ്പാകെ കണ്ണുനീരോട് അപേക്ഷിച്ച എല്ലാ യാചനകളുടെ മേലും പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്ത എല്ലാ രോഗികളുടെ മേലും ഭദ്രാസനത്തിന്റെ മേലും സഭയുടെ മേലും തിരുവചന സുഷ നിർവഹിച്ചാച്ഛന്റെ മേലും തിരുവചന കുടുംബത്തിന്റെ മേലും അല്പമായി അധികമായി ഇതുവരെ സഹകരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും അടുത്ത ആഴ്ചയായിട്ട് നടക്കുന്ന പരിശുദ്ധ ബാബാതിരുമേനിയുടെ ബന്ധപ്പെട്ട പല മീറ്റിംഗും പല ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളുടെ മേലും നിങ്ങൾക്കോടിനെ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവമായ നേതൃത്വം കൊടുക്കുന്ന തിരുമേനുള്ള നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം നിർവഹിച്ച് നമ്മളെ ധന്യമാക്കിയ ബഹുമാൻ ഡാനിയൽസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടാമേക്കൂടി അറിയിക്കുന്നു. നന്ദി സന്തോഷം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന എല്ലാ വൈദികളുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഞാൻ പറയാനായിട്ടുള്ളത്, നമുക്കറിയാം നമ്മുടെ ശ്രീ സമയത്തിന്റെ ഭദ്രാസന ആനുവൽ കോൺഫറൻസ് ഈ വരുന്ന മാസം ഒക്ടോബർ മാസം 3, 4, 5 തീയതികളിൽ സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടത്തുവാൻ കോണം തീരുമാനിച്ച് നമ്മളെല്ലാ പള്ളികളിലും വിവരം അറിയിച്ചിട്ടുണ്ട്. ദയവായിട്ട് 15-ാം തീയതിയാണ് നമ്മള് രജിസ്ട്രേഷനുള്ള ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇനിയും ഒത്തിരി ആപ്ലിക്കേഷൻസ് വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഈ ആഴ്ച ഇവിടെ വരെയുണ്ട്, ചൂട് നേടിയിട്ടുണ്ട് ഈ ആഴ്ച വരെ. അതുകൊണ്ട് ദയവായിട്ട് ആരും മടി വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകൾ ഈ കോൺഗ്രസ് കോൺഫറൻസ് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം രജിസ്ട്രേഷൻ ഫോം അയച്ചു തരണം. കാരണം ആ ഫോം അയച്ചെങ്കിൽ മാത്രമേ വരുന്ന ആളുകളുടെ താമസവും മറ്റു കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളും നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിസ്സാരമായിട്ട് ലാഘവത്തോട് കാണാതെ എല്ലാവരും ദയവായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയോടും വളരെ വിനയത്തോടുകൂടി ഉറപ്പിക്കുന്നു, കഴിവതും എല്ലാവരും കോൺഫറൻസിൽ സംബന്ധിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് കടന്നു വരണം. അതോടൊപ്പം തന്നെ പള്ളികളിലെ കൂടുതൽ ആളുകൾ വരത്തക്കവണ്ണം അവരെ കാര്യമായിട്ട് പറഞ്ഞയക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ള സ്നേഹത്തോടും വിനയത്തോടും എല്ലാ വൈദിക സഹോദരങ്ങളോടും ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. ഈ പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കോൺഫറൻസിന് വളരെ വളരെ ശ്രേഷ്ഠമായ ക്ലാസുകളാണ് ജോസഫ് കോട്ടപ്രവാണ് പ്രധാനമായിട്ട് ക്ലാസ് നയിക്കുന്നത്, അച്ഛനാണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തെ പറ്റിയും അതുപോലെ തന്നെ അലർജി ഈ വിഷയങ്ങളെ പറ്റി ഡോക്ടേഴ്സ് വന്ന് ക്ലാസ് എടുക്കത്തക്കവണ്ണം നമ്മുടെ ആളുകൾ പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ ചില ക്ലാസുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഫറൻസ് വളരെ ഫലവത്താകുമെന്ന് പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നു. അത് വിജയകരമായ തീരുമാനം തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ സന്തോഷത്തിന് പ്രാർത്ഥന ഉറപ്പിച്ചതുപോലെ പരിശുദ്ധ വാദരമനസിന്റെ ഈ പ്രസാദത്തിലേക്കുള്ള വരവും മറ്റു കാര്യങ്ങളും മീറ്റിംഗുകളും ഒക്കെ ഏറ്റവും അനുകൂലമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയിൽ അത് പ്രധാനമായിട്ട് ഓർക്കണം എന്നും വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവമേ ദൈവമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.